SBS റേഡിയോ.
പ്രിയമുള്ള ശ്രോതാക്കളെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കേരളത്തിലെ മുനമ്പത്ത് നിന്ന് 243 പേരുമായി പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ട് കാണാതായിട്ട് 6 മാസത്തോളം ആവുകയാണ്. ഓസ്ട്രേലിയയിൽ അനധികൃതമായി കുടിയേറാനാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നായിരുന്നു ആദ്യ സൂചന. എന്നാൽ ന്യൂസിലാൻഡാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പിന്നീട് വ്യക്തമായിരുന്നു. ബോട്ടും ബോട്ടിലുണ്ടായിരുന്നവരും എവിടെയെന്ന് കണ്ടെത്താൻ ഇനിയും കഴിയാത്ത സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് അധികൃതരുമായും കാണാതായവരുടെ ബന്ധുക്കളുമായുമെല്ലാം SBS മലയാളം ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി.
எல்லாம் குடும்பத்தோட எல்லாம் போயிருக்காங்க. கையெடுத்த கும்பிடுற சாமி சொல்லுங்க சாமி, பிள்ளைங்களை சொல்லுங்க சாமி.
ഡൽഹിയിലെ അംബേദ്കർ നഗർ കോളനിയിലുള്ള കസ്തൂരി എന്ന 48-കാരി കഴിഞ്ഞ കുറേ മാസങ്ങളായി കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല, അമ്പലങ്ങളില്ല. 6 മാസത്തോളമായി കസ്തൂരിയുടെ 2 ആൺമക്കളും അവരുടെ കുടുംബാംഗങ്ങളും എവിടെയാണെന്നറിയില്ല. ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നല്ല ജോലിയും മെച്ചപ്പെട്ട ജീവിതവും ലഭിക്കും എന്ന പ്രതീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഒരു മീൻപിടുത്ത ബോട്ടിൽ യാത്ര തിരിച്ചവരാണ് അവർ. നടുക്കടലിലാണോ ഏതെങ്കിലും കരയിലെടുത്തോ എന്ന ഒരു വാക്ക് കേൾക്കാനായി കാത്തിരിക്കുകയാണ് കസ്തൂരി.
ജനുവരി 12
കൊച്ചിക്കടുത്തുള്ള മുനമ്പത്ത് നിന്ന് ദേവമാത എന്ന ഒരു മത്സ്യബന്ധന ബോട്ടിൽ 243 പേർ യാത്ര തിരിച്ചത്. 12 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞുൾപ്പെടെ 80-ലേറെ കുട്ടികളെയും സ്ത്രീകളെയും പ്രായമേറിയവരെയും എല്ലാം കുത്തിനിറച്ച് ആ ബോട്ട് രഹസ്യമായി ഇന്ത്യൻ തീരം വിടുകയായിരുന്നു. തമിഴ് വംശജരാണ് അതിലുള്ള എല്ലാവരും. 184 പേർ ഡൽഹിയിലെ അംബേദ്കർ കോളനിയിൽ നിന്നുള്ളവരും മറ്റുള്ളവർ ചെന്നൈ സ്വദേശികളും. മനുഷ്യക്കടത്തിന് കേരള പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം എങ്ങുമെത്തുന്നില്ല. ന്യൂസിലൻഡിൽ ജോലിയും വിസയും ലഭിക്കും എന്ന് പറഞ്ഞാണ് ചെന്നൈയിൽ നിന്നെത്തിയ ഒരു ഏജന്റ് കോളനിയിലുള്ളവരെ കൊണ്ടുപോയതെന്ന് കോളനി നിവാസി രാമലിംഗം പറയുന്നു. രാമലിംഗത്തിന്റെ 3 ആൺമക്കളും അവരുടെ ഭാര്യമാർക്കും കൊച്ചുകുട്ടികൾക്കുമൊപ്പം ബോട്ടിൽ പോയിട്ടുണ്ട്.
ബോട്ട് 1.5 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം, 5.5 മാസം ആയി പോയിച്ച് ഒന്ന് വരല പോല. ഇപ്പൊ 7 മാസം പിള്ളേക്ക് ഇരുത്താങ്കളാ ഇല്ലയാണ് കൂടെ വീട്ടിലേക്ക്. അതാണ് എല്ലാം പുള്ള കുട്ടികളെല്ലാം അവന്റെ വീട്ടിൽ കൊണ്ടിരിക്കണം. അപ്പൊ இந்தோனேஷியா மலேசியா அப்புறம் இந்த இடத்துல எல்லாம் பிடிபட்டிருப்பாங்க இப்படி போயிருந்தா அப்படின்னு சொன்னாங்க. அப்புறம் இந்த ஆஸ்திரேலியா வந்திருந்தானே பிடிபட்டிருந்தா கூட ஏதாவது ஒரு உதவி செய்வாங்கன்னு சொல்லி சார்.
ന്യൂസിലൻഡിലെത്തിയാൽ ജോലിയും പിന്നീട് വിസയും ലഭിക്കും എന്ന ഉറപ്പ് നൽകി 3 ലക്ഷം രൂപ വീതമാണ് ഇവരിൽ നിന്ന് ഏജന്റുമാർ വാങ്ങിയിരിക്കുന്നത്. ഏറെക്കാലം കൂലിപ്പണിയെടുത്തും സ്വരുക്കൂട്ടി വെച്ചും ഉണ്ടാക്കിയതെല്ലാം നൽകിയാണ് തങ്ങളുടെ ബന്ധുക്കൾ ബോട്ട് യാത്രയ്ക്ക് പോയതെന്ന് കോളനിവാസികൾ പറയുന്നു. നല്ല ജീവിതം തേടിയാണല്ലോ അവർ പോയതെന്ന് കരുതി ഇവരാരും ആദ്യഘട്ടങ്ങളിൽ പോലീസിനോട് പോലും സഹകരിച്ചിരുന്നില്ല. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ബോട്ട് സുരക്ഷിതമായുണ്ടോ എന്ന് പോലും അറിയാതെ വന്നതോടെ ഇപ്പോൾ അധികൃതരുടെ കാരുണ്യം തേടുകയാണ് ഇവർ. തങ്ങളുടെ മക്കളും കൊച്ചുമക്കളുമെല്ലാം ജീവനോടെയുണ്ടോ എന്ന കാര്യമെങ്കിലും കണ്ടെത്തി നൽകണമെന്ന് ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും ഒക്കെ സർക്കാരുകളോട് അഭ്യർത്ഥിക്കുകയാണ് ഇവർ.
நல்லா இருந்தாங்கன்னா பிள்ளைங்களுக்கு சவத்துல எல்லாமே கிடைச்சிச்சுன்னா நல்லா இருக்கலாம்னு சொல்லுவா சாமி நினைக்கிறாங்க. சொன்னாங்கன்னா பரவாயில்லையே, பிள்ளைங்கதான் இருக்காங்க அப்படின்னு ஒரு வார்த்தை சொல்லிட்டாங்கன்னா எங்களுக்கு சந்தோஷமா இருக்கும் சாமி. ஒரு போன் வந்துச்சுன்னா பிள்ளைங்க கிட்ட இருந்து எங்களுக்கு ரொம்ப சந்தோஷமா இருக்கும் சாமி. எனக்கு எல்லாரும் தான் பிள்ளை குட்டிங்க எல்லாம் அனுப்பிட்டு ரொம்ப அழுகிறாங்க. அவங்க குடும்பத்துல எல்லாம் ரொம்ப கஷ்டப்படுறாங்க சாமி.
കേരളത്തിലെ മുനമ്പത്ത് നിന്ന് ആറു മാസം മുമ്പ് പുറപ്പെട്ട ബോട്ടിലുള്ളവരെ ഇനിയും കണ്ടെത്താത്തതിനെക്കുറിച്ച് SBS മലയാളം നടത്തുന്ന അന്വേഷണമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്. ദേവമാതാ ബോട്ടിലുള്ള പലരും ആദ്യമായല്ല കുടിയേറ്റ ശ്രമം നടത്തുന്നത്. മുൻപ് ഓസ്ട്രേലിയയിലേക്ക് ബോട്ട് മാർഗമെത്തിയ ചിലരും ന്യൂസിലൻഡ് കുടിയേറ്റം പ്രതീക്ഷിച്ച് യാത്ര തിരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംഘത്തിലുണ്ടായിരുന്ന ഒരാളാണ് പ്രഭു. പക്ഷേ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇവരെയും കൊണ്ടുപോയ ബസ്സിൽ നിൽക്കാൻ പോലും സ്ഥലം ബാക്കിയില്ലാത്തതിനാൽ അവസാന നിമിഷം പ്രഭുവിനെ ഒഴിവാക്കി.
ആമാ സാർ, നാങ്ക മുതൽ തങ്കച്ചി புருஷன் போயிருக்கான் எங்க ஃபேமிலில. அப்ப வந்து மாமா பையங்க மாமா பொண்ணுங்க பெரியம்மா பெரியம்மா பையன் பெரியம்மா பொண்ணு அந்த மாதிரி ரிலேட்டிவ்ல போயிருக்காங்க 37 பேர். நாங்கள் எங்கள் தம்பிக்கு வந்து அங்கட குழந்தை புரிஞ்சிச்சு பாபு பாபுன்னு பேரு. 12 புள்ள 1 ஜனவரிக்கு அங்கே பிறந்துச்சு. 12 போய் போனது அங்கிருந்து போட்டு.
2015 കേരളത്തിൽ നിന്ന് തന്നെ ബോട്ടിൽ ക്രിസ്മസ് ഐലൻഡിലേക്ക് എത്തിയതായിരുന്നു പ്രഭു. 16 ദിവസമെടുത്തായിരുന്നു ഈ യാത്ര. ഡാർവിനിൽ 17 കഴിഞ്ഞ ശേഷം പ്രഭുവിനെ ഓസ്ട്രേലിയൻ സർക്കാർ മടക്കി അയച്ചു. 400,000 രൂപയും ഇതിനായി ലഭിച്ചിരുന്നുവെന്ന് പ്രഭു പറയുന്നു.
ஆமா அங்கதான் ஆஸ்திரேலியா இருந்த 3 அப்ப வந்து கிறிஸ்மஸ் ஐலண்ட் போட்டாங்க. அப்ப வந்து அங்கிருந்து போட்டு 44 கழிஞ்சு என்ன டார்வின் கேம்ப்ல போட்டாங்க. டார்வின்ல இருந்து அப்ப பிரிஸ்பேனுக்கு வெளியே விட்டுட்டாங்க, வெளியே வந்து கம்யூனிட்டி வீசால. அப்ப வந்து என்ன வந்து கேஸ் கொடுத்த கேஸ் ரிசல்ட் ஆயிருச்சுன்னு திருப்பி நாட்டுக்கு அனுப்பிட்டாங்க இந்தியாக்கு. அது ஐஓஎம் வந்து எனக்கு காசு கொடுத்தாரு 480,000 கவர்மெண்ட். அந்த ஐஓஎம் சொல்றாங்க ஆஸ்திரேலியா
ന്യൂസിലൻഡിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു വീണ്ടും യാത്രയ്ക്ക് തയ്യാറായതെന്നും പ്രഭു പറഞ്ഞു. കേന്ദ്ര സർക്കാരും കേരള പോലീസുമെല്ലാം ഊർജിതമായി അന്വേഷണം നടത്തിയെങ്കിലും ഒരു സൂചനയുമില്ലാത്ത സാഹചര്യത്തിലാണ് അവരെല്ലാവരും എന്നാണ് ഈ വാർത്ത പിന്തുടരുന്ന ഡൽഹിയിലെ മാധ്യമപ്രവർത്തകൻ എം ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്.
യഥാർത്ഥത്തിൽ ഈ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം 5 കഴിയുന്നു. അതിനുശേഷം ആദ്യം തന്നെ തുടക്കത്തിൽ കേരള പോലീസ് ഒരു SIT രൂപം നൽകി. അവർ പ്രാഥമികമായി ഇവിടെ തമിഴ്നാടും ഡൽഹിയും കേന്ദ്രീകരിച്ചുള്ള 2 അന്വേഷണമാണ് നടത്തിയത്. അതിലുപരിയായിട്ട് ഇവർക്ക് പുറത്തേക്കുള്ള ലിങ്കുകളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബോട്ടിൽ പോയവർ ഇവരുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. നമ്പറുകൾ ഏതെങ്കിലും ട്രേസ് ചെയ്തുകൊണ്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ സുരക്ഷാ വിദഗ്ധരായിട്ടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽ എന്തെങ്കിലും ഒരു കൃത്യമായ വഴിത്തിരിവ് ഉണ്ടാകണമെങ്കിൽ ഇടനിലക്കാർ, ഇവിടെയുള്ള ഇടനിലക്കാരും പോയവരും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവരുടെ ഫോൺ കോളുകളോ മറ്റോ ഇന്റർസെപ്റ്റ് ചെയ്താലാണ് അങ്ങനെ ഒരു ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ ഇതുവരെയും ലൊക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു നടപടികളിലേക്കും കടന്നിട്ടില്ല. 5 കഴിയുമ്പോൾ ഇപ്പോൾ 10 അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 ഇപ്പോൾ ബെയിലിലാണ്. ഡൽഹി അംബേദ്കർ നഗർ കോളേജിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള പ്രഭു അടക്കമുള്ളവരാണ് ഇപ്പോൾ ബെയിലിൽ കഴിയുന്നത്. പ്രധാനപ്പെട്ട ഇടനിലക്കാർ, ഇതിലെ സൂത്രധാരന്മാരായ ഇടനിലക്കാരൊക്കെ തന്നെ ഈ ബോട്ടിൽ കടന്നുപോയിട്ടുണ്ട് എന്നാണ് പോലീസ് ഒക്കെ തന്നെ വിശ്വസിക്കുന്നത്, ശ്രീകാന്തൻ അടക്കമുള്ള ആൾക്കാർ. അതുകൊണ്ട് ഏത് തരത്തിൽ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ പോലീസും പൂർണ്ണമായും ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ വിവിധ ഏജൻസികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ചെയ്തിട്ടാണ്. ഇപ്പോൾ NIA നോക്കിയാൽ CBI അടക്കമുള്ള ഏജൻസികളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് വിവിധ മന്ത്രാലയങ്ങളൊക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് നിലവിൽ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും വിദേശ രാജ്യം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടെ എത്തിയിട്ടുണ്ട് ഇവരെന്ന അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ.
ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പ്രതികരണവും SBS മലയാളം തേടിയിരുന്നു. ആഭ്യന്തര വകുപ്പിനെയാണ് SBS മലയാളം ബന്ധപ്പെട്ടത്. ബോട്ട് കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഇന്ത്യൻ സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ ഇനിയും സൂചനയൊന്നും ലഭിച്ചിട്ടില്ല എന്നുമാണ് ആഭ്യന്തരകാര്യ വക്താവ് അറിയിച്ചത്. ഇന്റർപോൾ വഴി ലഭിച്ച അഭ്യർത്ഥനകൾക്കും മറുപടി നൽകിയിട്ടുണ്ടെന്നും കടൽമാർഗമുള്ള മനുഷ്യക്കടത്തിന്റെ അപകടം സംബന്ധിച്ച് ഓസ്ട്രേലിയ വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണെന്നും വക്താവ് ചൂണ്ടിക്കാട്ടി.
sbs.com.au